പ്രൈസ് ദ ലോർഡ്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും. കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർക്ക് കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിനു പകരം പുഷ്പമാല്യവും വിലാപത്തിനു പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിനു പകരം സ്തുതിയുടെ മേലങ്കി നൽകാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. സ്നേഹമുള്ളവരെ, രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള വ്യക്തമായ മറ്റൊരു പ്രവചനമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, അഥവാ ഈ പ്രവചനം യേശയ്യയുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ടാണ് നസ്രത്തിൽ വെച്ച് യേശു തൻ്റെ നയപ്രഖ്യാപനം നടത്തിയത്. ലൂക്കാ എഴുതിയ സുവിശേഷം 4 അധ്യായം 18-19 വാക്യങ്ങളിൽ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ലൂക്കാ തന്നെ 4 അധ്യായം 21 വാക്യത്തിൽ യേശുവിൻ്റെ വാക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. രക്ഷകനായ മിശിഹായിൽ പൂർത്തിയാവാനുള്ള ഒരു പ്രവചനമായിരുന്നുവെന്ന് യേശു തന്നെ എടുത്തു പറയുകയാണ്. യേശയ്യാടെ പുസ്തകം 61 അധ്യായം 1-2 വായിച്ച് ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും പ്രവചനം നൽകിയ സാഹചര്യങ്ങളും അതിൻ്റെ അർത്ഥവുമൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ അല്പം ചരിത്രം കൂടി കാണേണ്ടതുണ്ട്. യേശയ്യാടെ പുസ്തകം 66 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. ആ പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചാണ് ബൈബിൾ പഠിതാക്കൾ ഇന്ന് പഠിക്കുന്നത്. യേശയ്യാടെ പുസ്തകം 1 മുതൽ 39 വരെയുള്ള അധ്യായങ്ങൾ 1 യേശയ്യ അഥവാ പ്രോട്ടോ ഐസയ്യ, ഫസ്റ്റ് ഐസയ്യ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അത് BC 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ 750-നും 700-നും മധ്യേ യേശയ്യ പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണ് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. 2-ാമത്തെ ഭാഗം യേശയ്യ 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ 2-ാം യേശയ്യ എന്നും അഥവാ ഡീറ്ററോ ഐസയ്യ, സെക്കൻഡ് ഐസയ്യ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ബാബിലോൺ പ്രവാസകാലത്ത് യേശയ്യയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഏതോ ഒരു അജ്ഞാതനായ പേരറിയാൻ പാടില്ലാത്ത പ്രവാചകൻ്റെ വാക്കുകളാണ് എന്ന് ആണ് പൊതുവെ കരുതുക. ആശ്വാസത്തിൻ്റെ പുസ്തകം എന്ന് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. 2-ാം യേശയ്യ. ഇനി യേശയ്യയുടെ പുസ്തകം 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ വീണ്ടും മറ്റൊരു കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുക. പ്രവാസം അവസാനിച്ചു, പ്രവാസികളായിപ്പോയവർ തിരിച്ചു വന്നു. പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ജനങ്ങൾ ഇസ്രായേലിൽ വാസമുറപ്പിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവരോട് പ്രസംഗിക്കാനായി ദൈവം അയച്ച വ്യക്തിയെ യേശയ്യ 56 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകനെ 3-ാം യേശയ്യ അഥവാ ട്രീറ്റോ ഐസയ്യ, തേർഡ് ഐസയ്യ എന്ന് വിശേഷിപ്പിക്കും. ഇങ്ങനെ 3-ാം യേശയ്യ എന്ന് വിശേഷിപ്പിക്കുന്ന പുസ്തകത്തിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. 3-ാം യേശയ്യയുടെ കാലഘട്ടം BC 510-നും 500-നും ഇടയ്ക്കുള്ള കാലഘട്ടമാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരുടെ കാലഘട്ടം. ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനത്തിൻ്റെ ചില സവിശേഷതകൾ ഈ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 2-ാം യേശയ്യ എന്ന് പറയുന്ന ആശ്വാസത്തിൻ്റെ പുസ്തകത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്നതായിരുന്നു പ്രവാചകന്മാർ നൽകിയ സന്ദേശം. ദൈവം ആശ്വാസം നൽകുന്നു, അടിമത്തം അവസാനിക്കുന്നു, സന്തോഷമായി മടങ്ങി വരാം. വലിയ സന്തോഷത്തിൻ്റെ സുവിശേഷമാണ് 2-ാം യേശയ്യ പറഞ്ഞു വെച്ചത്. ഇത് വിശ്വസിച്ചു ജനങ്ങൾ. പക്ഷേ BC 538-ൽ സൈറസ്, പേർഷ്യൻ ചക്രവർത്തി സൈറസ് ബാബിലോണിനെ കീഴടക്കി ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചു. തൻ്റെ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന ജനതകൾക്കെല്ലാം താൻ താങ്കളുടെ ദേശങ്ങളിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് അനുവാദം കൊടുത്തു. ഓരോരുത്തർക്കും താന്താങ്ങളുടെ സംസ്കാരവും വിശ്വാസവും മതവിശ്വാസങ്ങളനുസരിച്ച് ആചാരങ്ങളുമനുസരിച്ച് ജീവിക്കാനുള്ള അനുവാദവും കൊടുത്തു. 538 സൈറസിൻ്റെ വിളംബരമുണ്ടായി, എല്ലാവർക്കും മടങ്ങിപ്പോകാം. അതിലെ ഏറ്റവും കൂടുതൽ ഫലമനുഭവിച്ചത് ഇസ്രായേൽ ജനങ്ങളായിരുന്നു. ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോരാനായിട്ട് കുറേ പേർ തയ്യാറായി. അവർ തങ്ങളുടെ പിതൃദേശത്തേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങാനായിട്ടൊരുങ്ങി. പക്ഷേ അധികം പേരും പോന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. 50 വർഷത്തോളം ദീർഘിച്ച പ്രവാസകാലത്തിൽ ജെറമിയ പ്രവാചകൻ്റെ തന്നെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആളുകൾ ബാബിലോണിൽ സ്ഥിരവാസമാക്കാൻ ശ്രമിച്ചിരുന്നു. ആ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ അവിടെ വീടുകൾ വയ്ക്കണം, അവിടെ നിങ്ങൾ കൃഷി ചെയ്യണം, നിങ്ങളവിടെ വളരണം, അവിടെ വേരുപിടിക്കണമെന്നൊക്കെ ജെറമിയയിലൂടെ ദൈവം അവരോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ബാബിലോണിൽ തന്നെ സ്ഥിരവാസമാക്കിയ ജനങ്ങളിൽ നല്ലൊരു വിഭാഗം തിരിച്ചു പോരാനായിട്ട് ആഗ്രഹിച്ചില്ല. ഇനി തിരിച്ചു വന്നവർക്കാണെങ്കിൽ തന്നെ പ്രതീക്ഷിച്ചതുപോലുള്ള വലിയ അനുഗ്രഹമൊന്നും ലഭിച്ചില്ല. നിങ്ങളെന്തിനാണ് ഇങ്ങോട്ട് മടങ്ങി വന്നത് എന്നതായിരുന്നു ഇവിടെ സ്ഥിരതാമസമാക്കിയിരുന്നവരുടെ ചോദ്യം. 587 പ്രവാസികളായി കടന്നുപോയവർ, അടിമകളാക്കി കൊണ്ടുപോകപ്പെട്ടവർ അധികമങ്കും സമ്പന്നരായിരുന്നു, നേതൃത്വത്തിലുള്ളവർ. താഴെക്കിടയിലുള്ളവരാണ് ജെറൂസലത്ത് യൂദയായിൽ അവശേഷിച്ചിരുന്നവർ. ഇങ്ങനെ ജെറൂസലത്ത് അവശേഷിച്ചിരുന്നവർ ആ കടന്നുപോയവരുടെ വീടുകളും അവരുടെ സ്ഥലങ്ങളും വസ്തുവകകളും എല്ലാം സ്വന്തമാക്കിയിരുന്നു. അപ്പോൾ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ തങ്ങളുടെ വീടും സ്ഥലവും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാൻ, അത് കൈയടക്കിയിരുന്നവർ തയ്യാറായിരുന്നില്ല. അത് തന്നെയുമല്ല, തിരിച്ചു വന്നവർക്ക് ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ദേവാലയം പുതുക്കി പണിയാൻ ശ്രമിച്ചെങ്കിലും ദീർഘകാലത്തേക്ക് അത് സാധിച്ചില്ല. 538 തിരിച്ചു വന്നവർ ഏതാണ്ട് 515 ദേവാലയം പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. തുടരെയായി ക്ഷാമമുണ്ടായി, വരൾച്ചയുണ്ടായി, അതുകൊണ്ട് തന്നെ ഏറെ ക്ലേശങ്ങളും അനുഭവിക്കേണ്ടി വന്നു. നെഹമ്യയുടെ പുസ്തകത്തിൽ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ നേരിടുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നെഹമ്യയുടെ പുസ്തകം 5:1-5 വാക്യങ്ങൾ. ജനത്തിൽ പലരും സ്ത്രീ പുരുഷ ഭേദമന്യെ യഹൂദ സഹോദരന്മാർക്കെതിരെ ആവലാതി പറഞ്ഞു. ചിലർ പറഞ്ഞു, പുത്രീപുത്രന്മാരടക്കം ഞങ്ങൾ വളരെ പേരുണ്ട്, ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്ക് ധാന്യം തരിക. മറ്റു ചിലർ പറഞ്ഞു, ക്ഷാമനിമിത്തം വയലുകളും മുന്തിരിത്തോപ്പുകളും വീടുകളും ഞങ്ങൾ ധാന്യത്തിനു വേണ്ടി പണയപ്പെടുത്തി. വേറെ ചിലർ പറഞ്ഞു, വയലുകളുടെയും മുന്തിരിത്തോപ്പുകളുടെയും മേലുള്ള രാജകീയ നികുതി അടയ്ക്കാൻ ഞങ്ങൾ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരെ പോലെ തന്നെയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെ പോലെയും. എന്നിട്ടും ഞങ്ങളുടെ പുത്രീപുത്രന്മാരെ ഞങ്ങൾ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമകളായി കഴിഞ്ഞു. ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങളുടെ വയലുകളും മുന്തിരിത്തോപ്പുകളും അന്യാധീനമാണ്. ക്ഷാമം, പട്ടിണി, അടിമത്തം, ഇതാണ് മടങ്ങി വന്നവർക്ക് അനേകം പേർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഈ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ പുതിയ വചനവുമായി അയക്കപ്പെട്ട വ്യക്തിയാണ് 3 യെശയ്യ. 3 യെശയ്യ ജനത്തിൽ നടമാടുന്ന അക്രമത്തെയും അനീതിയെയും കുറിച്ച് അവരെ താക്കീത് ചെയ്തു. 1 യെശയ്യയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ 3 യെശയ്യയും നീതിക്ക് വേണ്ടിയുള്ള നിലവിളി ഉയർത്തുകയായി. 58 അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരമുയർത്തുക, എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ, യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഭക്തകൃത്യങ്ങൾ, മതാനുഷ്ഠാനങ്ങളെല്ലാം ചിട്ടയോടെ നടക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിൽ നീതി നിലനിൽക്കുന്നില്ല. പീഡനവും മർദ്ദനവും ചൂഷണവും ഒക്കെ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ ജനത്തെ നയിക്കാൻ നിയുക്തരായവർ പോലും നിഷ്ക്രിയരായിത്തീരുന്നു. 56:9-10 ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. വയലിലെ മൃഗങ്ങളെ, വന്യമൃഗങ്ങളെ, ഒന്ന് ഭക്ഷിക്കുവിൻ. എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ്. അവർ ഒന്നും അറിയുന്നില്ല. അവർ മൂകരായ നായ്ക്കളാണ്. അവർ കുരയ്ക്കുന്നില്ല. അവർ കിടന്ന് സ്വപ്നം കാണുന്നു. നിദ്രാപ്രിയരാണവർ. ആർത്തി പിടിച്ച് നായ്ക്കളാണവർ. അവർക്ക് തൃപ്തി വരുന്നില്ല. ഇടയന്മാരും ഒന്നും അറിയുന്നില്ല. സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു. ഇങ്ങനെ നേതാക്കന്മാരാൽ അവഗണിക്കപ്പെടുന്നു. സാധുജനം ആരിൽ ആശ്രയിക്കണമെന്ന് അറിയാതെ ക്ലേശിക്കുന്നു. ഇതാണ് മൂന്നാം യെശയ്യാ പ്രവചിക്കുന്ന സാഹചര്യം. 59-ാമത്തെ അധ്യായം യെശയ്യായുടെ പുസ്തകം 9-10 വാക്യങ്ങൾ. നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം. ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു. അന്ധരെ പോലെ ഞങ്ങൾ ചുമര് തപ്പി നടക്കുന്നു, കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പിത്തടയുന്നു. അരണ്ട വെളിച്ചത്തിൽ എന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു. നയിക്കാൻ ആളുകളില്ല, നയിക്കേണ്ടവർ ജനത്തെ നന്മയിലേക്കോ സമാധാനത്തിലേക്കോ നീതിയിലേക്കോ നയിക്കുന്നില്ല. നേതാക്കന്മാർ സ്വന്തം ലാഭം മാത്രം തേടുന്നു. ഈ പശ്ചാത്തലത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും ആവർത്തിക്കുന്നു. സത്യം ഇല്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അതവിടുത്തെ അസന്തുഷ്ടനാക്കി. അവിടെ ആരുമില്ലെന്ന് അവിടുന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹം, ഈ സമൂഹത്തിലേക്ക് ദൈവം തന്നെ കടന്നു വരും നീതി പ്രവർത്തിക്കാനായി. അതാണ് 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കാറ്റിൽ തള്ളി അലച്ചു വരുന്ന പ്രവാഹം പോലെ അവിടുന്ന് വരും. കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിലേക്ക്, തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിൻ്റെ സന്തതികളിലേക്കിടെ അടുക്കലേക്ക് കർത്താവ് രക്ഷകനായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും, നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. വീണ്ടും വാഗ്ദാനം, പ്രതീക്ഷ നൽകുന്ന വാഗ്ദാനം. ഈ വാഗ്ദാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ 61-ാമത്തെ അധ്യായം കാണണം. 61-ാമത്തെ അധ്യായം വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുക. യെശയ്യാ തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞതാവാം ആരംഭത്തിൽ. കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ആ പ്രവാചകനുടെ ദൈവം എന്താണ് നൽകാൻ പോകുന്നത്, അത് ഇവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് പ്രവാചകൻ. സ്വന്തം ഹിതം പറയുന്നവനല്ല, സ്വന്തം വാക്കുകൾ പറയുന്നവനല്ല, സ്വന്തം താല്പര്യം തേടിപ്പോകുന്നവനല്ല പ്രവാചകൻ. ഇതുവരെ പറഞ്ഞ പ്രവചനങ്ങളൊന്നും പൂർത്തിയാവാത്തൊരു സാഹചര്യത്തിൽ ഇനിയും ഒരു പുതിയ പ്രവാചകൻ വന്നാൽ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാകുമായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ യെശയ്യാ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ദൈവമാണ് എന്നെ അയച്ചിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. എന്താണ് ഈ ദൈവത്തിൻ്റെ വാക്കുകൾ? എന്താണ് ദൈവം നൽകാൻ പോകുന്നത്? എന്താണ് ഈ പ്രവാചകനിലൂടെ ദൈവം ചെയ്യാൻ പോകുന്നത്? ഇത് വ്യക്തമായി പറയും. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനം നൽകാനും ബന്ധിതർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരം പ്രഖ്യാപിക്കാനും അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ദരിദ്രരെ സദ്വാർത്ത അറിയിക്കുക എന്ന് ഒറ്റ വാക്കിൽ ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. പ്രവാചകനെ ദൈവം അയക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശം സദ്വാർത്ത അറിയിക്കുക, സുവിശേഷം. എന്താണ് ഈ സുവിശേഷം? എന്താണ് ഈ സദ്വാർത്ത? നിങ്ങളുടെ അടിമത്തം അവസാനിച്ചിരിക്കുന്നു, അതാണ് സദ്വാർത്ത. ദൈവം തൻ്റെ ഭരണം ഇവിടെ ആരംഭിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന അടിമത്തം അവസാനിക്കുന്നു, അത് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന്, രാഷ്ട്രീയമായ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന്, നേതാക്കന്മാരുടെ ചൂഷണത്തിൽ നിന്ന്, ആത്മീയമായ അടിമത്തത്തിൽ നിന്ന് എല്ലാം ദൈവം നിങ്ങളെ മോചിപ്പിക്കാൻ പോകുന്നു. ദൈവം ഇതാ ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് എടുത്തു പറയാൻ വേണ്ടിയാണ് ദൈവം ഈ പ്രവാചകനെ അയക്കുന്നത്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ നിന്നെ അയച്ചിരിക്കുന്നു. ഈ പ്രവചനം യേശു എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. തൻ്റെ ആഗമനോദ്ദേശ്യം, തൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം, തൻ്റെ പ്രവർത്തനത്തിൻ്റെ ശൈലി എല്ലാം വിശദമാക്കാൻ വേണ്ടി ഈ പ്രവചനമാണ് യേശു എടുത്ത് ഉദ്ധരിക്കുന്നത്. ലൂക്കാ എഴുതിയ സുവിശേഷം 4:16 വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ടാവും. ലൂക്കായിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമത്രേ. ലൂക്ക യേശുവിൻ്റെ പ്രവർത്തനത്തെ പ്രത്യേകമായ ഒരു ക്രമത്തിലാണ് അവതരിപ്പിക്കുന്നത്. ആ ക്രമത്തിൽ യേശു ആദ്യമേ ചെയ്യുന്നത് താൻ വളർന്നു വന്ന നാടായ സ്ഥലമായ നസ്രത്തിൽ വന്ന് പ്രസംഗിക്കുകയാണ്. താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ യേശു വന്നു. ലൂക്ക 4:16. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ചു വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നവൻ കണ്ടു: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. യേശയ്യയുടെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുക, തൻ്റെ ദൗത്യം എന്താണെന്ന് യേശു വ്യക്തമാക്കുന്നു. അപ്പോൾ യേശയ്യയിലൂടെ പറഞ്ഞു വെച്ചത് യേശുവിൽ പൂർത്തിയാവാനുള്ള ഒരു പ്രവചനമായിരുന്നു. അത് പൂർത്തിയായിരിക്കുന്നു എന്ന് യേശു പ്രഘോഷിക്കുകയാണ്. 21-ാമത്തെ വാക്യത്തിൽ അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ടുഡേ ഇൻ യുവർ ഹിയറിംഗ് ദിസ് സ്ക്രിപ്ചർ ഹാസ് ബീൻ ഫുൾഫിൽഡ്. നിങ്ങൾ കേട്ടിരിക്കെ, നിങ്ങളുടെ കാതുകളിൽ. ഇവിടെ ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. യേശു ഈ പ്രവചന വിഭാഗം വായിച്ചപ്പോൾ ആളുകളെല്ലാം അവനെ ഉറ്റുനോക്കുകയാണ്. അവരുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു, അവനെന്തോ പ്രവർത്തിക്കാൻ പോകുന്നു എന്നൊരു സൂചനയായി ഈ ഉറ്റുനോട്ടത്തിലുള്ളത്. അപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നവർക്ക് കാണാനായി എന്ന് യേശു കൊടുക്കുന്നില്ല, അവരുടെ കാതുകളിലാണ് യേശുവിൻ്റെ വചനം പതിക്കേണ്ടത്. നിങ്ങൾ കേട്ടിരിക്കെ, നിങ്ങളുടെ കാതുകളിൽ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. അപ്പോൾ യേശയ്യ പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ യേശുവിൽ പൂർത്തിയാകുന്നു. അത് പൂർത്തിയാകുന്നത് മനസ്സിലാക്കണമെങ്കിൽ, സ്വീകരിക്കണമെങ്കിൽ ഹൃദയം തുറക്കണം, വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ഇത് പൂർത്തീകരണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശയ്യ പറഞ്ഞു വെച്ച, യേശയ്യയിലൂടെ ദൈവം വാഗ്ദാനം ചെയ്ത ആ വലിയ വിമോചനത്തിൻ്റെ സദ്വാർത്ത, അതൊരു മിഥ്യാ വാഗ്ദാനമല്ല, അത് യാഥാർത്ഥ്യമാണ്. യേശു തന്നെ പറഞ്ഞു, ഇതാ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഇന്ന് നമ്മളിത് വായിക്കുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ ഈ തിരുവെഴുത്ത് നിറവേറുകയാണ്. ഇന്നും യേശു കടന്നു വരുന്നു, ദൈവം കടന്നു വരുന്നു യേശുവിലൂടെ വിമോചനത്തിൻ്റെ സദ്വാർത്തയുമായി. ഹൃദയം തുറക്കാൻ തയ്യാറാകുന്നവർക്ക്, ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ തയ്യാറാകുന്നവർക്ക് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കും. അതാണ് പിന്നീട് യേശുവിനടുക്കിലേക്ക് സ്നാപകൻ ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു പറയുന്നത്, വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ മറ്റൊരാളെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ കാത്തിരിക്കണമോ? വരാനിരിക്കുന്നവൻ എന്ന ആ ഒരു വിശേഷണം തന്നെ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള സൂചനയാണ്. എങ്ങനെയാണ്, ആരാണ് വരാനിരിക്കുന്നവൻ? ഇസ്രായേൽക്കാർ പലതരത്തിലുള്ള പ്രതീക്ഷകൾ കാത്തു സൂക്ഷിച്ചിരുന്നു. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ മറ്റൊരാളെ കാത്തിരിക്കണമോ എന്ന ചോദ്യവുമായിട്ട് വരുമ്പോൾ യേശു എടുത്തു കൊടുക്കുന്ന മറുപടി യേശയ്യയുമായി ബന്ധപ്പെട്ടതാണ്. ലൂക്ക എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 18-22 വാക്യങ്ങൾ. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം കേട്ട യോഹന്നാൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച്, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. അവർ അവൻ്റെ അടുത്ത് ചെന്നു പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാണ് യേശു കൊടുക്കുന്ന അടയാളം, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഈ ദരിദ്രരോടുള്ള സുവിശേഷ പ്രഘോഷണം ഒരു യാഥാർത്ഥ്യമായി തീരുന്നത് അത്ഭുതകരമായ രോഗശാന്തികളിലൂടെയാണ്. യേശയ്യ അത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. യേശയ്യയുടെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിൽ 5-ഉം 6-ഉം വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ചൊരു സൂചനയുണ്ട്. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനമുതിർക്കും, വരണ്ട ഭൂമിയിൽ ഉറവകൾ പൊട്ടിപ്പുറപ്പെടും, മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും, തപിച്ച മണലാരണ്യം ജലാശയമായി മാറും, ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും, കുറുനരികളുടെ പാർപ്പിടം ചതുപ്പു നിലമാകും, പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലുമായി പരിണമിക്കും. അവിടെ ഒരു രാജവീഥിയുണ്ടായിരിക്കും. 10-ാമത്തെ വാക്യത്തിൽ നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും, അവർ ഉല്ലസിക്കും, ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. ഇതാണ് പ്രതീക്ഷ. യേശയ്യാ 61-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത് 35-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പിന്തുടർച്ചയായിരുന്നു. അത് യേശുവിൽ പൂർത്തിയായി എന്ന് എടുത്തു കാണിക്കുകയാണ്. കുരുടന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇതാണ് യേശുവിൽ പൂർത്തിയായ യേശയ്യായുടെ പ്രവചനം. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുക, ഇതൊരു പ്രവാചക ദൗത്യമാണ്. ഈ പ്രവാചക ദൗത്യത്തോടൊപ്പം മറ്റൊരു പ്രവചനവും കൂടി ഇന്ന് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. യേശു പ്രസംഗം ആരംഭിച്ചത് യേശയ്യായിരുന്നു ഉദ്ധരിച്ചുകൊണ്ടാണ്. പക്ഷേ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും യേശു ആഘോഷമായി ജെറൂസലത്തേക്ക് കഴുതപ്പുറത്ത് കടന്നു വരുന്നത് കാണും. അത് മറ്റൊരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു. നമ്മൾ സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പ്രവചനവും കൂടി ഇന്ന് പഠന വിഷയമാക്കാൻ ആഗ്രഹിക്കുകയാണ്. സഖറിയായുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലം പുത്രി ആർപ്പു വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്തിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. കഴുതയുടെ പുറത്ത് കടന്നു വരുന്നവൻ, കയറി വരുന്നവൻ, ജെറൂസലത്തേക്ക് വരുന്നവൻ. സഖറിയ പ്രവാചകൻ്റെ ഈ പ്രവചനം യേശയ്യായുടെ 3-ാം ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. രണ്ട് സമകാലികരാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന 500-ാം ആണ്ടോട് അടുത്ത് ആണ് ഈ പ്രവചനവും നടക്കുക. രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. ഇസ്രായേൽ രാജ്യത്വം അവസാനിച്ചു. പേർഷ്യക്കാരുടെ ആധിപത്യത്തിലാണ്. അടിമത്തമില്ല, രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം പൂർണ്ണമല്ലതാനും. സ്വന്തമായൊരു രാജാവില്ല. മതപരമായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ രാഷ്ട്രീയമായ പാരതന്ത്ര്യവും. ഈ ഒരു ചുറ്റുപാടിൽ സഖറിയ പ്രവാചകനിലൂടെ ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമാണ്, ജനത്തെ ഭരിക്കാൻ വീണ്ടും ഒരു രാജാവ് വരും. ആ രാജാവ് വരുന്നു എന്നതാണ് ആഹ്ലാദിക്കാനുള്ള അടിസ്ഥാനം. സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറൂസലം പുത്രി ആർപ്പു വിളിക്കുക. സിയോൻ ജെറൂസലം പര്യായങ്ങളാണ്. ഇസ്രായേൽ കന്യക എന്ന് വിശേഷിപ്പിക്കും. എന്താണ് ഈ ആഹ്ലാദത്തിൻ്റെ കാരണം? ചുറ്റുപാട് നോക്കുമ്പോൾ ആഹ്ലാദിക്കാൻ തക്കതായ കാരണങ്ങളൊന്നുമില്ല. അടിമത്തം തുടരുന്നു. സാമ്പത്തികമായ അടിമത്തം, ഉച്ചനീചത്വം, അനീതി എല്ലാം നിലനിൽക്കുന്നു. എങ്കിലും ഹൃദയത്തിൻ്റെ കണ്ണുകൾ, ആത്മാവിൻ്റെ കണ്ണുകളിൽ കാണാൻ സാധിക്കുന്ന ഒന്ന് കടന്നു വരുന്ന രാജാവിനെയാണ്. ആഹ്ലാദിക്കുക, ആർപ്പു വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. രാജാക്കന്മാർ വരുന്നത് രണ്ട് തരത്തിലാകാം. ഒന്ന് പിടിച്ചടക്കാൻ വേണ്ടി വരുന്ന രാജാവുണ്ട്, യുദ്ധം ചെയ്യാൻ പോകുന്ന രാജാവ്. യുദ്ധം ചെയ്യാൻ പോകുന്നവൻ പടക്കുതിരയുടെ പുറത്താണ് പോകുന്നത്. കുതിരപ്പുറത്ത് പോകുന്നവൻ യുദ്ധം ചെയ്യാൻ, വിജയം വരിക്കാൻ പോകുന്നവനാണ്. അതേസമയം യുദ്ധം ജയിച്ചു മടങ്ങി വരുന്നവൻ കഴുതയുടെ പുറത്തോ കോവർ കഴുതയുടെ പുറത്തോ ആയിരിക്കും വരിക. അത് സമാധാനത്തിൻ്റെ അടയാളമാണ്. കഴുത സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, അനുരഞ്ജനത്തിൻ്റെ ഒക്കെ അടയാളം. ഇവിടെ സിയോൻ പുത്രിയുടെ അടുക്കിലേക്ക്, ജെറൂസലമിലേക്ക് വരുന്ന രാജാവ് യുദ്ധം ചെയ്യാൻ വരുന്ന പടക്കുതിരയുടെ പുറത്തല്ല, സമാധാനം സ്ഥാപിച്ച് വരുന്ന സമാധാനത്തിൻ്റെ രാജാവാണ്. ഇതാണ് പ്രതീക്ഷ. സന്തോഷം നൽകുന്നവൻ സമാധാനം നൽകുന്നവനാണ്. യുദ്ധം എപ്പോഴും ഭയം ജനിപ്പിക്കും. വിജയിക്കാൻ വേണ്ടിയാണെങ്കിലും ഭയവും ദുരന്തങ്ങളും വിളിച്ചു വരുത്തുന്നതാണല്ലോ യുദ്ധം. ഇവിടെ യുദ്ധങ്ങളെല്ലാം അവസാനിച്ചു. യേശയ്യായിലൂടെയും മിക്കായിലൂടെയും പറഞ്ഞ യുദ്ധോപകരണങ്ങളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം സമാധാനം സ്ഥാപിക്കാൻ വരുന്ന രാജാവിനെക്കുറിച്ചുള്ള ഒരു ചിത്രീകരണം. അതിയായി സന്തോഷിക്കുക, ആർപ്പു വിളിക്കുക. ഈ പ്രവചനം യേശുവിൽ പൂർത്തിയായതായി സുവിശേഷകന്മാർ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. തൻ്റെ പരസ്യജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യേശു തന്നെ വളരെ വ്യക്തമായ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ഈ കടന്നുവരവ്. കുതിരയുടെ പുറത്തല്ല, കഴുതയുടെ പുറത്താണ് വന്നത്. 4 സുവിശേഷകന്മാരും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറൂസലമിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശം, മത്തായി സുവിശേഷം 21-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, അവിടെ കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് എന്ന് വിശേഷിപ്പിച്ച് ഒരു കഴുതയെയും ആരും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെയും കൂട്ടിക്കൊണ്ടുവന്ന് എന്ന് മത്തായി പറയും. മറ്റു സുവിശേഷകന്മാരും ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ യേശു വലിയ ഒരു ജനാവലിയുടെ അകമ്പടിയോടുകൂടി കഴുതയുടെ പുറത്ത് ആഘോഷപൂർവ്വം ജെറൂസലമിലേക്ക് കടന്നു വന്നു. അത് പെസഹ തിരുനാളിനോട് അനുബന്ധിച്ചായിരുന്നു. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജെറൂസലത്ത് തീർത്ഥാടകരായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് യേശു കഴുതയുടെ പുറത്ത് കടന്നു വരുന്നത്. കഴുതയുടെ പുറത്ത് എഴുന്നള്ളുന്ന യേശുവിനെ ജനങ്ങൾ ജൈവിളികളോടുകൂടി ആഘോഷമായി സ്വീകരിച്ചു. ദാവീദിൻ്റെ പുത്രനെ ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നവർ ആർത്തു വിളിച്ചു. അപ്പോഴേ ഈ ഒരു വരവ് സഖറിയ പ്രവാചകൻ്റെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായവർ കണ്ടു. അപ്പോൾ കഴുതപ്പുറത്ത് വന്നവനെ രാജാവായി സ്വീകരിക്കാൻ സന്നദ്ധരായി. പക്ഷേ എല്ലാവരുമായിരുന്നില്ല. യേശുവിന് ജയ് വിളിക്കുകയും ഹോസാന വിളിക്കുകയും ചെയ്തതിൽ ക്രുദ്ധരായ നേതാക്കന്മാർ യേശുവിനോട് പറഞ്ഞു, അവരോട് നിശബ്ദരായിരിക്കാൻ പറയുക. അവരോട് നിശബ്ദരായിരിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ യേശു പറയും, അവർ നിശബ്ദരായിരുന്നാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും. അതിനുശേഷം ശ്രദ്ധേയമായൊരു കാര്യം കൂടിയുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ ജനങ്ങളുടെ ജയ്വിളികൾക്ക് ഹോസാന വിളികൾക്കും മധ്യേ ജെറൂസലമിലേക്ക് കടന്നു വരുന്ന യേശു അടുത്തു വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെ നോക്കി കരയുകയാണ്. ലൂക്ക 19-ാമത്തെ അധ്യായം 41-44 വാക്യങ്ങൾ. സമാധാനത്തെക്കുറിച്ചുള്ള മാർഗങ്ങൾ, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയും, എല്ലാ ഭാഗത്തും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസം വരും. നിന്നെയും നിൻ്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നെ കല്ലിന്മേൽക്കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. അതൊരു വലിയ ദുരന്തമായി മാറി. ആഘോഷമായി ജെറൂസലത്തേക്ക് കടന്നു വന്നവനെ സ്വീകരിക്കാൻ ജെറൂസലം തയ്യാറായില്ല. സന്ദർശന ദിനം അറിയാതെ പോയ ജെറൂസലമിന് സംഭവിച്ചത് വലിയ നാശമാണ്, സമ്പൂർണ്ണ നാശം. നമുക്കും അത് സംഭവിക്കാം. നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോയാൽ അത് വലിയ നാശത്തിന് കാരണമായിത്തീരും. സന്ദർശന ദിനം അറിയണം. നമ്മുടെ അടുക്കിലേക്ക് ദൈവം ഇന്ന് കടന്നു വരികയാണ്. അവൻ കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ അല്ല, നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അവൻ കടന്നു വരുന്നത്. അവൻ്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവൻ വന്നു കഴിഞ്ഞു, ഇതാ അവൻ ഇന്നും വരുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കാണ് അവൻ വരിക. ഹൃദയം തുറക്കാൻ സന്നദ്ധനാകുന്നിടത്ത് യേശുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. അവൻ്റെ സന്ദർശനം നമുക്ക് സമാധാനം നൽകട്ടെ, നമുക്ക് പ്രത്യാശയും ശാന്തിയും നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, വിമോചനത്തിൻ്റെ സന്ദേശവുമായി അവിടുത്തെ പുത്രനെ ഞങ്ങളിലേക്ക് അയച്ചു. ദരിദ്രർക്ക് സുവിശേഷവുമായി കടന്നു വന്ന കർത്താവായ യേശുവേ, അങ്ങയെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് നൽകുന്ന വിമോചനം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും സമൃദ്ധമായ സമാധാനമായി ശാന്തിയായി വളരാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചനം നൽകാനായി കടന്നു വരുന്ന യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയെ സ്വീകരിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ കണ്ണുകളെ ഉടൻ തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.